മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ തിരുവചനമാകുന്ന വേദപുസ്തകം വ്യക്തമായി പറയുന്നു.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
മറ്റാരോടും പറയുവാൻ കഴിയാത്ത വേദനകൾ കടിച്ചമർത്തി കഴിയുന്ന അവസ്ഥ. ഒരു ആയുസ്സിൽ ആഗ്രഹിക്കാവുന്നതെല്ലാം സ്വന്തമായിട്ടുണ്ട്. എന്നാൽ അതെ, എന്നാൽ എത്രയോ പേരുടെ തേങ്ങലുകളാണ് ഇത്. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളും ഒരുപക്ഷെ ഇന്നനുഭവിക്കുന്ന ദുഃഖം അതുതന്നെയായിരിക്കും. എന്നാൽ നമുക്കൊരുമിച്ച് അതുപോലെയുള്ളൊരു സംഭവം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നത് എന്ന് എന്റെ സ്നേഹിതർ പറയുന്ന ഒരു അധ്യായത്തിലേക്കാണ് ഇന്ന് നാം വരുന്നത്. അതെ, ഞാൻ ഈ സംഭവം ഇഷ്ടപ്പെടുന്നു, കാരണം മുൻപോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏലീശ പ്രവാചകന്റെ ജീവിതത്തിലെ ശുശ്രൂഷയിലെ ഏറ്റവും രസകരമായ അധ്യായമാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം. ഏലീശ ഏലിയാവെ പോലെ പരുക്കനായ മനുഷ്യനും ഫലിതം പറയുന്നവനും അത് ഇഷ്ടപ്പെട്ടിരുന്നവനുമായിരുന്നു എന്ന് ഈ ഭാഗത്ത് ധ്വനിയുണ്ട്. നമ്മുടെ കർത്താവും ഫലിതം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്, അങ്ങനെയുള്ളവരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ഞാൻ കരുതുന്നു. വളരെയേറെ നിരാശപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഈ ഭാഗം വായിക്കുമ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിയില്ല. രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിന്റെ വിഷയം നിങ്ങൾക്കറിയാമല്ലോ. ഒന്നാം വാക്യം ഞാനൊന്ന് വായിക്കാം. ആരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. നയമാനെക്കുറിച്ചുള്ള ഒരു ആഗമന ചിത്രം ഈ ഒന്നാം വാക്യത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നു. അവൻ ആരാം സൈന്യത്തിന്റെ സൈന്യാധിപനായിരുന്നു. അവൻ മഹാനും മാന്യനുമായിരുന്നു. അവൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകി. ഇത് ശ്രദ്ധേയമായ കാര്യമാണ്. ദൈവം ഉപയോഗിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു നയമാൻ എന്നത്ര ഇതിനർത്ഥം. വിശ്വാസികളല്ലാത്തവരെയും ദൈവം ഈ ലോകത്തിൽ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് വിചിത്രമായി തോന്നിയെന്ന് വരാം. എന്നാൽ ദൈവം ഫറവോൻ, നെബുക്കനേസർ, മഹാനായ അലക്സാണ്ടർ എന്നിവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ദൈവം നയമാനെ ഉപയോഗിച്ചു എന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നയമാൻ പരാക്രമശാലിയായിരുന്നു എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വർഗ്ഗത്തിലും എണ്ണപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ദൈവം വെറുക്കുന്നവയല്ല, തള്ളിക്കളകയില്ല. ഈ വിജാതീയ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അവൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകി. നയമാനെക്കുറിച്ച് ഈ വക നല്ല കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്നു എങ്കിലും അതോടൊപ്പം അവനെക്കുറിച്ച് ഇപ്രകാരം കൂടി പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നുവെന്ന്. വിശ്വാസികളല്ലാത്ത അനേകം ആളുകളെക്കുറിച്ചും ഈ ലോകത്തിൽ പല നല്ല കാര്യങ്ങൾ പറയുവാനുണ്ടായിരിക്കും. അവർ നല്ലവരാണെന്നും ശ്രേഷ്ഠമായ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും അവർ വലിയ ആദർശവീരന്മാരാണെന്നും ഒക്കെ നിങ്ങൾക്ക് പറയുവാൻ കഴിയും. എന്നാൽ അവർ പാപികളാകുന്നു എന്നാണ് അവരെക്കുറിച്ചും അവസാനം പറയുവാനുള്ളത്. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നത്രേ ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്. മനുഷ്യർ എത്രമാത്രം നല്ലവരായിരുന്നാൽ തന്നെയും ദൈവദൃഷ്ടിയിൽ അവരെല്ലാവരും പാപികളാണ്. ദൈവം ഇസ്രായേലിന് കൊടുത്ത നിയമമനുസരിച്ച് കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്നും ഒഴിച്ചു നിർത്തിയിരുന്നു. രോഗം പടർന്ന് വ്യാപിക്കുന്നത് തടയുകയായിരുന്നു ഉദ്ദേശം. എന്നാൽ മറ്റ് ജാതിക്കാർ കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിരുന്നില്ല. ഇന്ന് കുഷ്ഠരോഗികളെ ഒരു കോളനിയായി ഒരുമിച്ച് ഓരോ സ്ഥലത്ത് പാർപ്പിക്കുകയാണ് പതിവ്. അതായത് അവരെ സമൂഹത്തിൽ നിന്ന് ഒഴിച്ചു പാർപ്പിക്കുന്നു. അത് ആവശ്യമാകുന്നു എന്ന് ഏതൊരു രാജ്യക്കാർക്കും മനസ്സിലാക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ദൈവം തന്റെ വചനത്തിൽ അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാത്രേ. തിരുവചനത്തിൽ കുഷ്ഠം പാപത്തിന്റെ പ്രതിരൂപമാണ്. മനുഷ്യനാൽ ഇതിന് സൌഖ്യം കണ്ടെത്തുക അസാധ്യമായിരുന്നു എന്നതാണ് ഒരു കാരണം. പാപത്തിൽ നിന്ന് വിടുതൽ നൽകി ഒരു പാപിയെ രക്ഷിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഇത് വ്യക്തമാക്കുന്നു. നയമാനെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറയുവാനുണ്ടായിരുന്നു. എന്നാൽ അവൻ ഒരു കുഷ്ഠരോഗിയായിരുന്നു, ഒരു പാപിയായിരുന്നു. അവൻ തന്റെ കുഷ്ഠം മറച്ചുവെക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അതിന് സൌഖ്യം കണ്ടെത്തുവാൻ അവന് കഴിഞ്ഞില്ല. ഇന്നും അനേകം ആളുകൾ പാപത്തിന് വെള്ളപൂശി നടക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയാണ് ആവശ്യമായിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 28:13 നാം വായിക്കുന്നത്, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറയുവാനുണ്ടായിരിക്കാം. താങ്കൾ ഒരുപക്ഷെ സമൂഹത്തിൽ മഹാനും മാന്യനുമായിരിക്കാം. താങ്കൾ ഒരു പരാക്രമശാലിയായിരിക്കാം. എങ്കിലും ദൈവത്തിന് താങ്കളെക്കുറിച്ച് പറയുവാനുള്ളത് താങ്കളൊരു പാപിയാകുന്നു എന്നുള്ളതാണ്. നയമാൻ തന്റെ കുഷ്ഠം മറച്ചുവെച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ ശ്രമിച്ചത് താങ്കളുടെ ജീവിതത്തിലും ഒരുപക്ഷെ അതുപോലെയായിരിക്കാം. യേശുക്രിസ്തുവിന്റെ രക്തം താങ്കളുടെ സകല പാപങ്ങളും പോക്കി താങ്കളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം മതിയായതാകുന്നു എന്ന് താങ്കൾക്കറിയാമോ? താങ്കൾ താങ്കളുടെ ഉള്ള അവസ്ഥയിൽ യേശുവിന്റെ അടുക്കലേക്ക് ചെന്നാൽ അവിടുന്ന് യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി താങ്കളെ സൌഖ്യമാക്കുവാൻ സന്മനസ്സുള്ളവനാണ്. അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്ന കർത്താവാണ്. താങ്കളുള്ള പാപത്തെയാണ് അവൻ വാസ്തവത്തിൽ വെറുക്കുന്നത്. നാം ഈ കാര്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാം 5:2 വരുമ്പോൾ അവിടെ കാണുന്നത്, അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്നൊരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അരാമ്യർ ഈ ഇസ്രായേൽ ജനത്തെ കവർച്ചപ്പടയായി പിടിച്ചുകൊണ്ടുവന്നു. വേദപുസ്തകത്തിലെ അധികം അറിയപ്പെടാത്ത ചില വ്യക്തികളിൽ ഒരാളായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്നതായ ചെറിയ പെൺകുട്ടി. അവൾ ഒരു ചെറിയ വേലക്കാരി പെൺകുട്ടിയായിരുന്നു, ഒരു എബ്രായ പെൺകുട്ടി. അവൾ ഒരു മഹതിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എസ്തർ രാജ്ഞിയെപ്പോലെ, മോവാബ്യ പെൺകുട്ടിയായ റൂത്തിനെ പോലെ, സാറായെ പോലെ, റെബേക്കായെ പോലെ, റാഹേലെ പോലെ. അതെ, അവളും ഒരു ശ്രേഷ്ഠയായ സ്ത്രീരത്നമായിരുന്നു. ഈ ചെറിയ പെൺകുട്ടി നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു എന്ന് നാം വായിക്കുന്നു. 3 അവൾ തന്റെ യജമാനത്തിയുടെ യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഈ എബ്രായ പെൺകുട്ടി എന്തെങ്കിലും കൽപ്പിക്കുന്നതിനോ നിർദ്ദേശിക്കുന്നതിനോ കഴിവുള്ള സ്ഥാനത്തായിരുന്നില്ല എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഒരു ദിവസം അവൾ വളരെ സൌമ്യമായി പതിഞ്ഞ സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നുവെന്ന്. എലിശയെക്കുറിച്ച് നല്ല അഭിപ്രായം ദേശത്തെല്ലായിടത്തും പരന്നു കഴിഞ്ഞിരുന്നു. ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം നയമാന്റെ ഭാര്യ കേൾക്കുവാനിടയായി. അവൾ ഈ കാര്യം നയമാനെ അറിയിച്ചു. നയമാൻ വസ്തുത അരാം രാജാവിനെയും അറിയിക്കുന്നു. ജാതീയ സാഹചര്യത്തിൽ വളരുന്ന ഈ പെൺകുട്ടിയുടെ സാക്ഷ്യം ഇവിടെ ശ്രദ്ധേയമത്രേ. അവൾ എബ്രായ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവളാണ്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെക്കുറിച്ച് അവൾ തന്റെ ചെറുപ്പത്തിൽ അറിഞ്ഞിരുന്നു. അവൾ ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യം അതിനവളെ സഹായിച്ചിരുന്നു. ഇപ്പോൾ അവൾ അന്യദേശത്ത് ദൈവവിശ്വാസമില്ലാത്ത, അതെ, ജീവനുള്ള ദൈവത്തെ അറിയാത്ത ആളുകളുടെ കൂടെയാണ് പാർക്കുകയും അവിടെയാണ് ജോലി ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ അവൾക്ക് ചെറുപ്പത്തിൽ തന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ആ പരിചയമനുസരിച്ച് ദിവസേന അവൾ തന്റെ ദൈവത്തോട്, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ വിശ്വസിച്ച് ആശ്രയിക്കുകയും ചെയ്തിരുന്നു. ഏലീശ പ്രവാചകനെക്കുറിച്ച്, അവനിൽ കൂടി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് അവൾ കേട്ടിരുന്നിരിക്കും. ഭവനത്തിലെ സാഹചര്യത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഏകയായി അവൾ ഇപ്പോൾ കഴിയുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരുപക്ഷെ ഭവനത്തിലെ സാഹചര്യത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഏകനായി അഥവാ ഏകയായി ഒരു ക്രിസ്തേതര സാഹചര്യത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരനായിരിക്കാം താങ്കൾ, ഒരു സഹോദരിയായിരിക്കാം. താങ്കളുടെ വിശ്വാസം ആ സാഹചര്യത്തിൽ എങ്ങനെയിരിക്കുന്നു എന്ന് ഒന്ന് പരിശോധിക്കുമോ? താങ്കൾക്ക് ബാല്യകാലത്ത് ഭവനത്തിൽ നിന്ന് ലഭിച്ച വിശ്വാസം അനുസരിച്ചാണോ ഇന്ന് താങ്കൾ ജീവിതം നയിക്കുന്നത്? സാഹചര്യം എന്തുതന്നെയായിരുന്നാലും താങ്കൾ താങ്കളുടെ ദൈവത്തിലുള്ള ആശ്രയം മുറുകെ പിടിച്ചിട്ടുണ്ടോ? അതോ താങ്കൾ ഇന്ന് ദൈവമില്ലാത്തവനായി ദൈവമില്ലാത്തവളായി സാഹചര്യത്തിനൊത്ത് ജീവിക്കുകയാണോ ചെയ്യുന്നത്? അതെ, ഈ എബ്രായ പെൺകുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കുക. അവൾക്ക് സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നെങ്കിലും തന്റെ ദൈവത്തിലുള്ള വിശ്വാസം അവൾ നിലനിർത്തിയിരുന്നു. അത് അവസരം ലഭിച്ചപ്പോൾ തന്റെ അത്ഭുതം പ്രവർത്തിക്കുവാൻ പ്രാപ്തനായ ദൈവത്തെക്കുറിച്ച് അവൾ സാക്ഷിക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ഈ പേര് പറഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടിയുടെ ജീവിതത്തിൽ പരിമിതികൾ മാത്രമാണ് നാം കാണുന്നത്. ഒന്നാമത് അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവളൊരു ചെറിയ പെൺകുട്ടിയാകുന്നു എന്നത്രേ. ഇന്നത്തെ കാലത്ത് പോലും ചെറിയ കുട്ടികളുടെ അഭിപ്രായത്തിന് ആരും വില കൽപ്പിക്കാറില്ലല്ലേ. അപ്പോൾ പിന്നെ ആ കാലത്തെക്കുറിച്ച് ഓർത്തു നോക്കൂ. അതും ലോകശക്തിയായിരുന്ന ഒരു രാജ്യത്തിലെ സൈന്യാധിപൻ ഉപദേശം നൽകുന്ന അവസ്ഥ. അവളുടെ മറ്റൊരു പരിമിതി അവൾ അടിമയായിരുന്നു എന്നത്രേ. അതും ഒരു വീട്ടിലെ ശുശ്രൂഷക്കാരത്തി, അടുക്കളയുടെ നാലു ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നവൾ. എന്നാൽ അവളിൽ വിളങ്ങിക്കണ്ട സവിശേഷതകൾ ശ്രദ്ധേയമാണ്. ഉറച്ച വിശ്വാസം, കഷ്ടത്തിലും വിശ്വസിക്കുന്ന അവസ്ഥ, നല്ല സാക്ഷ്യം. അവൾ അവിടെ നല്ല സാക്ഷ്യമുണ്ടായിരുന്നവളായിരുന്നതുകൊണ്ടാണ് യജമാനനും യജമാനത്തിയും ആ വീട്ടിലുള്ളവരും അവൾ പറഞ്ഞത് വിശ്വസിച്ചത്. മാത്രമല്ല നല്ല ഹൃദയം. താൻ അടിമയായി പിടിക്കപ്പെട്ടവളാണ്. അന്യദേശത്ത്, ശത്രുരാജ്യത്ത് അവളിപ്പോൾ ഒരു അടിമയായി ജീവിക്കുന്നു. എന്നാൽ ശത്രുവിനെയും സ്നേഹിക്കുന്ന നല്ല ഹൃദയം അവൾക്കുണ്ടായിരുന്നു. വേദനിക്കുന്ന ഹൃദയം അവൾ മനസ്സിലാക്കി. മറ്റുള്ളവരെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതായിരുന്നു അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നാലാം വാക്യം നമുക്ക് നോക്കാം. അവൻ ചെന്ന് തന്റെ യജമാനോട് ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നയമാൻ അരാം രാജാവിന്റെ അടുത്തിയെന്ന് ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി പറഞ്ഞ വസ്തുത രാജാവിനെ അറിയിച്ചു. ഈ ശ്രേഷ്ഠനും മഹാനുമായ വ്യക്തിക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെന്ന കാര്യത്തിൽ അരാം രാജാവിന് സന്തോഷമുണ്ടായി. ഉടനെ തന്നെ ഒരു ശുപാർശ കത്തും കുറേയേറെ സമ്മാനങ്ങളുമായി അരാം രാജാവ് നയമാനെ ഇസ്രായേൽ രാജാവിന്റെ അടുത്തേക്ക് അയച്ചതായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. നയമാൻ ഏലിശ പ്രവാചകന്റെ അടുത്ത് ചെന്നെങ്കിൽ അവന് സൌഖ്യം ലഭിക്കുമായിരുന്നു എന്നാണ് പെൺകുട്ടി സാക്ഷ്യം പറഞ്ഞത് ഇല്ലേ. എന്നാൽ ആരാം രാജാവ് തെറ്റിദ്ധരിച്ചു. അവനിപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് അവന്റെ തെറ്റിദ്ധാരണയുടെ പശ്ചാത്തലത്തിലാണ്. പാപരോഗത്തിന് സൌഖ്യം ലഭിക്കുവാൻ ഇന്നും അനേകർ നയമാനെ പോലെ തെറ്റായ സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ചെല്ലുന്നില്ല എന്നെല്ലാം യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്നും ജനം മറ്റു പല വഴികളും തേടി ഓടുകയാണ്. പാപക്ഷമയ്ക്കായി എവിടൊക്കെയാണ് പോകുന്നത്? എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്? മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ തിരുവചനമാകുന്ന വേദപുസ്തകം വ്യക്തമായി പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ പാപരോഗത്തിന് പരിഹാരം തേടി താങ്കൾ എവിടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ആ കുറ്റബോധം എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിക്കളയുവാൻ താങ്കൾ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്? ഇസ്രായേൽ രാജാവിന് നയമാന്റെ കുഷ്ഠരോഗത്തിന് സൌഖ്യം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഇത് മാത്രമല്ല, അരാം രാജാവിന്റെ ശുപാർശ കത്ത് വായിച്ചപ്പോൾ ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറി. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ എന്ന് ചോദിച്ചുകൊണ്ട് തന്റെ നിസ്സഹായത അവൻ വെളിപ്പെടുത്തുകയത്ര ചെയ്യുന്നത്. സഹായിപ്പാൻ കഴിയാത്ത വ്യക്തികളുടെ അടുത്തേക്കാണോ താങ്കൾ പോകുന്നത് സുഹൃത്തെ? യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. അവന് മാത്രമേ താങ്കളുടെ ജീവിതത്തിൽ പാപക്ഷമയും ആശ്വാസവും നൽകുവാൻ കഴിയും. ആരാം രാജാവിന്റെ ശുപാർശക്കത്തും വിലയേറിയ സമ്മാനങ്ങളുമായി ചെന്നാൽ തന്റെ ആവശ്യം സാധിച്ചു കിട്ടും എന്ന് ഒരുപക്ഷെ നയമാൻ ചിന്തിച്ചിരിക്കണം. അതെ, തങ്ങളുടെ പ്രവൃത്തികളിൽ കൂടി, ദാനധർമ്മങ്ങളിൽ കൂടി, മറ്റുള്ളവരുടെ മധ്യസ്ഥതയാകുന്ന ശുപാർശയിൽ കൂടി പാപത്തിന് പരിഹാരവും മോചനവും പ്രാപിക്കാമെന്ന് ചിന്തിക്കുന്ന അനേകർ ഇന്നുമുണ്ട്. നൂറ്റാണ്ടുകളായി അവർ തങ്ങളുടേതായ മാർഗത്തിൽ കൂടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ വക കാര്യങ്ങളിൽ കൂടി ദൈവപ്രീതി സമ്പാദിക്കുവാൻ കഴിയുകയില്ല എന്നതത്രേ വാസ്തവം. ലക്ഷക്കണക്കിന് രൂപ ദാനകർമ്മം നടത്തിയാൽ മോക്ഷം ലഭിക്കുമെന്ന് ഇന്ന് അനേകർ ചിന്തിക്കുന്നു. എന്നാൽ വീണ്ടും പാപക്ഷമയുടെ ഉറപ്പോ സമാധാനമോ കൂടാതെയാണ് അവർ ജീവിതം തള്ളി നീക്കുന്നത്. തെറ്റായ രീതിയിൽ തെറ്റായ ആളുകളുടെ അടുത്ത് പാപരോഗത്തിന് പരിഹാരം തേടി ഇന്നും അനേകർ നയമാനെപ്പോലെ വിരഞ്ഞോടിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ ആഹ്വാനം ശ്രദ്ധിക്കുവാൻ അവർ കൂട്ടാക്കുന്നില്ല. അത് ശ്രദ്ധിക്കാതിരിക്കുവാൻ അവരുടെ കണ്ണ്, അവരുടെ മനസ്സ് പിശാച് കുരുടാക്കിയിരിക്കുകയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. സത്യം, ഇന്നും താങ്കൾ ആ യഥാർത്ഥ സമാധാനം, സന്തോഷം പ്രാപിച്ചിട്ടില്ല എന്നുള്ളതല്ലേ. 5 മുതലുള്ള വാക്യങ്ങളിൽ, നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്തു തരാം എന്ന് അരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. നാം 7 വരെയുള്ള വാക്യങ്ങളിൽ കാണുമ്പോൾ ഇസ്രായേൽ രാജാവ് പറയുന്നു, ഞാൻ ദൈവമല്ല, എനിക്കവനെ സൌഖ്യമാക്കുവാൻ കഴിയുകയില്ല എന്ന്. തെറ്റായ ആളിനാണ് ദൂത് അയച്ചു കൊടുത്തത്. ഈ കത്ത് വാസ്തവത്തിൽ ഏലിശയുടെ പക്കൽ എത്തേണ്ടതായിരുന്നു. ഏലിശയും താൻ ഒരു വലിയ അത്ഭുത സിദ്ധികളുള്ള വ്യക്തിയാകുന്നു എന്ന് അവകാശപ്പെട്ടിരുന്നില്ല. തന്റെ അടുത്ത് വരുന്ന എല്ലാവരെയും സൌഖ്യമാക്കാമെന്ന് ഏലിശ പറഞ്ഞിരുന്നില്ല. എന്നാൽ ഏലിശ വലിയ വൈദ്യനായ ദൈവവുമായി ബന്ധം പുലർത്തിയിരുന്നു. ദൈവമാണ് സൌഖ്യം കൊടുക്കുന്നത്. ആരാം രാജാവ് തന്നോട് യുദ്ധം ചെയ്യുന്നതിന് കാരണം അന്വേഷിക്കുകയാകുന്നു എന്ന നിഗമനത്തിലാണ് ഇസ്രായേൽ രാജാവ് എത്തിച്ചേർന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ അസാധ്യമായ കാര്യം സാധിച്ചു കൊടുക്കണമെന്ന അപേക്ഷയുമായി ആരാം രാജാവ് എന്തിനാണ് അവന്റെ സേനാപതിയെ തന്റെ അടുത്തേക്ക് അയച്ചത്? ഇതായിരുന്നു ഇസ്രായേൽ രാജാവിന്റെ ചിന്ത. 8 വാക്യം നമുക്ക് നോക്കാം. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ ഏലിശ കേട്ടപ്പോൾ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത്? അവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് അവൻ അറിയും എന്ന് പറയിച്ചു. നോക്കണേ, ഏലിശ വിവരം അറിഞ്ഞ് ഇപ്രകാരം പറയുന്നു, നയമാനെ എന്റെ അടുത്തേക്ക് അയക്കുക. 9-10 വാക്യങ്ങൾ. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ ഏലിശയുടെ വീട്ടുവാതിക്കൽ വന്നു നിന്നു. ഏലിശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി, നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. വടക്കുള്ള ഒരു വലിയ ദേശത്ത് നിന്ന് നയമാൻ വന്നിരിക്കുന്നു. ഈ പറയുന്ന സമയത്ത് അരാമ്യർ ഇസ്രായേലിന്മേൽ വിജയങ്ങൾ വരിച്ചിരുന്നു. താൻ ഇസ്രായേൽ ദേശത്ത് ചെല്ലുമ്പോൾ രാജോചിതമായ ഒരു വലിയ സ്വീകരണം ലഭിക്കുമെന്നാണ് നയമാൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഏലിശ നയമാനോട്, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കാം, അപ്പോൾ നീ ശുദ്ധനായിത്തീരും എന്ന നിസാര കാര്യമാണ് പറഞ്ഞത്. വാസ്തവത്തിൽ നയമാന്റെ ആത്മാഭിമാനത്തെ വൃണപ്പെടുത്തുന്ന കാര്യമായിരുന്നു അത്. ഏലിശ വാസ്തവത്തിൽ നയമാനോട് പരുഷമായിട്ടാണ് ഇടപെട്ടത് എന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ഏലിശ അവനെ സ്വീകരിച്ചുപോലുമില്ല. വാതിൽക്കൽ ചെന്ന് നയമാനെ വന്ദനം ചൊല്ലി സ്വീകരിക്കുന്നതിന് പോലും ഏലിശ തയ്യാറായില്ല. ആരാം സൈന്യത്തിന്റെ അധിപതിയായ ഈ മഹാനായ പരാക്രമശാലിയായ നയമാന്റെ മുമ്പിൽ ഏലിശ തലകുനിച്ചു വന്നിക്കുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നേരെ മറിച്ച്, ഏലിശ തന്റെ ബാല്യക്കാരനെ പറഞ്ഞയച്ച് നയമാനോട് അറിയിച്ചു യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക എന്ന്. ഈ ഉപദേശം നയമാൻ അംഗീകരിക്കുവാൻ പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ കേട്ടോ, 11-ാം വാക്യം. അപ്പോൾ നയമാൻ ഏറ്റവും ക്രോധിച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തുനിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന് മീതെ ആട്ടി അങ്ങനെ കുഷ്ഠരോഗിയെ സൌഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു. നയമാൻ വലിയ ആത്മാഭിമാനിയായ മനുഷ്യനായിരുന്നതുകൊണ്ട് ഏലിശയുടെ ഈ വർത്തനാരീതിയിൽ അവൻ നിരാശനായിത്തീർന്നു. ഇതുപോലെയുള്ള ചികിത്സ അവന് മുമ്പൊരിക്കലും ലഭിച്ചിട്ടില്ല. ദൈവം നയമാന്റെ കുഷ്ഠത്തെ മാത്രമല്ല ചികിത്സിക്കുന്നത്, അവന്റെ അഹങ്കാരത്തെയും സൌഖ്യമാക്കുവാൻ പോകുകയാണ്. ദൈവം നമ്മെ രക്ഷിക്കുമ്പോൾ നമ്മളിലുള്ള എല്ലാ കാര്യങ്ങളെയും അവൻ, അതെ, അവനിഷ്ടമല്ലാത്തതായ എല്ലാ കാര്യങ്ങളെയും എടുത്തുകളയുന്നു. ദൈവം വെറുക്കുന്ന കാര്യത്തിൽ ഒന്നാണ് അഹങ്കാരം. ദൈവം സ്നേഹമാകുന്നു എന്ന് നാം വളരെ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ ദൈവം വെറുക്കുകയും ചെയ്യുന്നു. വെറുപ്പില്ലാതെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയുകയില്ല. തിന്മയെ വെറുക്കാതെ നിങ്ങൾക്ക് നന്മയെ സ്നേഹിക്കുവാൻ കഴിയുമോ? ഇല്ല. അതെ, താങ്കൾ താങ്കളുടെ കുട്ടികളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ കടിക്കുവാൻ ഓടിക്കയറി വരുന്ന പേപ്പട്ടിയെ താങ്കൾ വെറുക്കും, വെറുതെയൊക്കൂ. താങ്കൾ ആ പേ പിടിച്ച പട്ടിയെ തല്ലിക്കൊല്ലും. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നത് ശരി തന്നെ. എന്നാൽ മനുഷ്യഹൃദയത്തിലെ അഹങ്കാരത്തെ ദൈവം വെറുക്കുന്നു എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. സദൃശവാക്യത്തിൽ ആറാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങളുടെ പട്ടിക നൽകിയിട്ടുണ്ട്. ആ കാര്യം നാം വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവിടെ പറയുന്നു, 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറുപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബദ്ധപ്പെട്ടോടുന്ന കാലും ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ഈ ലിസ്റ്റിൽ ഒന്നാമത്തേത് എന്താകുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഗർവമുള്ള കണ്ണ് അഥവാ നോട്ടം. താൻ അത് വെറുക്കുന്നു എന്ന് ദൈവം പറയുന്നു. കുലപാതകം താൻ വെറുക്കുന്നതുപോലെ ദൈവം അഹങ്കാരമുള്ള നോട്ടത്തെയും വെറുക്കുന്നു. യാക്കോബ് 4:6 പറഞ്ഞിരിക്കുന്നത്, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. അഹങ്കാരം അഥവാ നിഗളം ഒരു വലിയ പാപമാണ്. സദൃശവാക്യങ്ങൾ 16:18 ഇപ്രകാരം നാം വായിക്കുന്നു, നാശത്തിനു മുമ്പ് ഗർവം, വീഴ്ചയ്ക്ക് മുൻപ് ഉന്നതഭാവം. സദൃശവാക്യം 11:2 പറയുന്നത് ഇപ്രകാരമാണ്, അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. വീണ്ടും സദൃശവാക്യങ്ങൾ 29:23 നാം വായിക്കുന്നത്, മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും, മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും. ദൈവം നിഗളത്തെ എന്തുകൊണ്ടാണ് വെറുക്കുന്നത്? അധികമായ സ്വയപരിഗണനയാണ് നിഗളം. അധികമായ സ്വയപരിഗണന, ക്രമാതീതമായ സ്വയപരിഗണന, ഒരാളുടെ സ്ഥാനത്തിലും നേട്ടങ്ങളിലും അയാൾക്ക് ന്യായമായതിലധികമുള്ള ആനന്ദമാകുന്നു അഹങ്കാരം. ഞാൻ വീണ്ടും പറയട്ടെ, ഒരു വ്യക്തിയുടെ സ്ഥാനത്തിലും നേട്ടങ്ങളിലും അയാൾക്ക് ന്യായമായതിലധികമുള്ള ആനന്ദമാകുന്നു അഹങ്കാരം. അപ്പോസ്തലൻ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, റോമർ 12:3, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. തനിക്ക് തന്നെ അമിതമായ വില കൽപ്പിക്കുന്നതാണ് നിഗളം. താങ്കൾക്കുള്ള യഥാർത്ഥ വിലയേക്കാൾ അധികം ആവശ്യപ്പെടുന്നത്, താങ്കൾ താങ്കളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിന്റെയും താങ്കൾ യഥാർത്ഥമായി എന്തായിരിക്കുന്നു എന്നതിന്റെയും വ്യത്യാസമാണ് നിഗളം, തമ്മിലുള്ള വ്യത്യാസം. നിഗളമാണ് പിശാചിനെ ഉന്നതമായ സ്ഥാനത്ത് നിന്ന് താഴെ കൊണ്ടുവന്നത്. അതായിരുന്നു അവന്റെ പാപം. ഏദോമിന്റെ പാപവും നിഗളം തന്നെയായിരുന്നു. ഏദോമിനെക്കുറിച്ച് ദൈവം പറഞ്ഞത് ഇപ്രകാരമാണ്, നീ കഴുകനെപ്പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഓബദ്യാവ് 4:1 ഞാൻ വായിച്ചു. മനുഷ്യന്റെ നിഗളം ദൈവ പദ്ധതിക്ക് എതിരായിട്ടാണ് ഓടുന്നത്. ദൈവത്തിന്റെ പദ്ധതിയും മനുഷ്യന്റെ നിഗളവും ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകുകയില്ല. ഇത് നാം പ്രത്യേകം ഓർക്കണം. അവ തമ്മിൽ എപ്പോഴും എതിർശക്തികളായിരിക്കും. മനുഷ്യന്റെ നിഗളത്തിന്റെ ഏറ്റവും നല്ല ഉത്തരം ദൈവം നൽകിയ രക്ഷയുടെ മാർഗമാകുന്നു. ദൈവം മനുഷ്യനെ താഴ്മയുള്ളവനായി കാണുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനിൽ നിന്ന് ദൈവം ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ പൌലോസിന് തന്നെക്കുറിച്ച് ഇപ്രകാരം പറയുവാൻ കഴിഞ്ഞിരുന്നു, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. പൌലോസ് തന്റെ മതം വിട്ടുകളഞ്ഞു. പൌലോസ് തനിക്ക് മുമ്പുണ്ടായിരുന്നതും താൻ ആയിരുന്നതുമെല്ലാം ക്രിസ്തുവിന് വേണ്ടി ചവർ എന്ന് മാത്രമാണ് ഗണിച്ചത്. ഞാനത് എറിഞ്ഞുകളഞ്ഞു എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവും നിഗളവും രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നവയല്ല. താങ്കൾ നിഗളിയായിരിക്കുകയും അതേസമയം തന്നെ ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി ആശ്രയിക്കുകയും ചെയ്യുവാൻ താങ്കൾക്ക് കഴിയുകയില്ല. താങ്കൾ അവനിൽ ആശ്രയിക്കുന്നുവെങ്കിൽ താങ്കൾ അവന്റെ പാദപീഠത്തെങ്കിൽ താഴ്മയോടെ ചെല്ലും. എല്ലാം ചവിറ്റുകൊട്ടയിൽ എറിഞ്ഞുകളയും എന്നതാണ് വാസ്തവം. നിഗളിയായ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ചിത്രമാണ് നയമാന്റെ ചരിത്രം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. അവൻ ഒരു മഹാനായ മനുഷ്യനായിരുന്നു എന്നത് വാസ്തവം തന്നെ. ശ്രേഷ്ഠതയും കഴിവുമുള്ള ഒരു മഹാനായിരുന്നവൻ. എന്നാൽ ദൈവം തന്റെ വചനത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാകുന്നു, അവൻ കുഷ്ഠരോഗിയായിരുന്നു, അവനൊരു പാപിയായിരുന്നു. ദൈവം അവന്റെ കുഷ്ഠരോഗത്തിന് സൌഖ്യം കൊടുക്കുക മാത്രമല്ല, അവന്റെ നിഗളത്തെയും ചികിത്സിച്ചു സൌഖ്യമാക്കുകയാണ് ചെയ്തത്. ഏലീശ നയമാന്റെ നിഗളത്തെ അസഹ്യപ്പെടുത്തി എന്ന് തോന്നുന്നു. താൻ ചെല്ലുമ്പോൾ ഏലീശ തന്നെ പുറത്തുവന്ന് തന്റെ അടുത്ത് നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന് മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയായ തന്നെ സൌഖ്യമാക്കുമെന്നായിരുന്നു നയമാൻ വിചാരിച്ചിരുന്നത്. രോഗസൌഖ്യത്തിന് തന്റേതായ ഒരു മാർഗവും രീതിയും നയമാന്റെ ചിന്തയിലുണ്ടായിരുന്നു. മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ചില പ്രത്യേക രീതിയിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിച്ചാൽ ചില രീതികൾ അവലംബിച്ചാൽ രക്ഷ ലഭിക്കുമെന്ന ചിന്താഗതി. ഓരോരുത്തർക്കും രക്ഷയ്ക്കായി ഇന്ന് നയമാനെ പോലെ തന്റേതായ രീതികളും മാർഗങ്ങളുമാണ് മനസ്സിൽ ഉള്ളത്. എന്നാൽ ദൈവം ഒരാളെ സൌഖ്യമാക്കുന്നത് വിശ്വാസത്താലാണ്. താങ്കളുടെ വിശ്വാസത്തെ ദൈവം പരിഗണിക്കുന്നു. താങ്കളുടെ നിഗളത്തെ അവൻ താഴ്ത്തിക്കളയുന്നു. സൌഖ്യത്തിനായി താങ്കൾ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. വലിയ വൈദ്യനായ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുക. ആരെങ്കിലും താങ്കളുടെ മേൽ കൈവെക്കണമെന്നോ എണ്ണ പുരട്ടണമെന്നോ താങ്കൾക്ക് നയമാനെ പോലെ ചിന്തയുണ്ടായിരിക്കും. അതായിരുന്നു നയമാന്റെ വിചാരവും. എന്നാൽ ദൈവം അവനെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പാപകുഷ്ഠത്താൽ താങ്കൾ കഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു താങ്കളെ പൂർണ്ണമായും സൌഖ്യമാക്കുവാൻ മതിയായവനാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? അതിനായി ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com. Thank you.